ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഇന്ന് മധ്യാകാശത്തിൽ നടക്കുന്നുവെങ്കിൽ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. യഹോവയുടെ ദിവസത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ശാപഗ്രസ്തരായി തീരുമ്പോൾ ഒരു വിഭാഗം അവന്റെ നിക്ഷേപമായിരിക്കും. നിക്ഷേപം എന്നാൽ അവൻ ഏറ്റവും വിലയേറിയവർ എന്നാണ് അർത്ഥം. ആ അവസ്ഥയ്ക്ക് വേണ്ടി വേണം നാം പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ഓരോ നിമിഷത്തെയും പ്രവർത്തനങ്ങൾ ദൈവഹിതത്തിനനുസരിച്ചുള്ളതായിരിക്കണം. യഹോവ ഭക്തന്മാരുടെ സംസാരം പോലും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമത്രേ നമ്മുടെ ദൈവം. അവിടുന്ന് തന്റെ മക്കളെ ആദരിക്കുന്ന ദൈവമത്രേ. എത്ര വലിയ പദവിയാണ് നാം ദൈവത്തിൽ നിന്നും പ്രാപിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹീത അവസ്ഥയെക്കുറിച്ച് മലാക്കി പ്രവാചകൻ വിവരിക്കുന്നതാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. മലാക്കി പ്രവചനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നാം വരികയാണ്. ദൈവമക്കൾക്ക് ധൈര്യപ്പെടുവാൻ സാധിക്കുന്ന ചില വാക്യങ്ങളാണ് മൂന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്പം അഭിവൃദ്ധി വന്നപ്പോൾ ദൈവത്തെയും ദൈവവഴികളെയും ഉപേക്ഷിച്ച മലാക്കിയുടെ ജനം വളരെ ധാർഷ്ട്യത്തോടെ സംസാരിക്കുവാനും തുടങ്ങി. ദൈവം ആ ജനത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരുതരം അവഹേളനത്തോടു കൂടിയ മറുചോദ്യവുമായി മലാക്കിയുടെ ജനം നിന്നു. അവർ എല്ലാ രംഗങ്ങളിലും ദൈവത്തെ കബളിപ്പിക്കുവാൻ ഒരുങ്ങി. ഒടുവിൽ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തത്, ഈ ജനം അനുസരിക്കുമെങ്കിൽ ഞാൻ അവരെ അനുഗ്രഹിക്കും എന്നത്രേ. ഈ ദൈവത്തെ വിളിച്ച് നടക്കുന്നത് വ്യർത്ഥം എന്ന് പറഞ്ഞ മലാക്കിയുടെ ജനത്തിന്റെ മനോഭാവത്തെയാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. മൂന്നാം അധ്യായത്തിന്റെ 14 വാക്യത്തിൽ ആ ജനം പറഞ്ഞത്, യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പൊടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനമുള്ളൂ? താങ്കൾക്കും ഇങ്ങനെ തോന്നിയിട്ടില്ലേ? ഞാൻ ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് എനിക്ക് എന്താ ഒരു ഗുണം? ഞാൻ ആരാധിക്കുവാൻ നടന്നിട്ട് എന്റെ വീട്ടിൽ എന്നും പ്രശ്നമാകുന്നുവല്ലോ. രോഗം മാറിയ സമയമില്ല. ഞങ്ങൾ ഈ 40 ദിവസം വ്രതം അനുഷ്ഠിച്ച് കറുപ്പൊടുത്തുകൊണ്ട് മല കയറിയിട്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. ശരിയായ ആരാധനയുടെ ഒരു നിർവചനം ദൈവവചനത്തിൽ നൽകിയിരിക്കുന്നതൊന്ന് പരിശോധിക്കണമെന്ന് ഞാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവചനം 58 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നോമ്പു നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പു നോൽക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കണേ, മലാക്കിയുടെ സമയത്തെ ജനത്തിന്റെ അതേ പ്രശ്നം യെശയ്യാവിന്റെ സമയത്തെ ജനത്തിനും ഉണ്ടായിരുന്നു. അവർ നോമ്പു നോക്കി, ആത്മതപനം ചെയ്തു, എന്നിട്ടും ദൈവം ആ കാര്യത്തിൽ ഒന്നും ചെയ്തില്ല. ഇന്നത്തെ സ്ഥിതിയും ഇതല്ലേ? പലരും 40 ദിവസവും 21 ദിവസവും 52 വെള്ളിയാഴ്ചയും ഉപവസിക്കുന്നതും വലിയ നോമ്പും 3 നോമ്പും 8 നോമ്പും ഒക്കെ നോക്കുന്നതും യെശയ്യാവിന്റെ സമയത്ത് ജനം ചെയ്തതുപോലെ മാത്രമല്ലേ? ആത്മതപനം എന്നതിന് ആത്മാവിനെ പീഡിപ്പിച്ച് എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ അത്രേ ആ ജനം ഇതെല്ലാം ചെയ്യുന്നത്. അതേ അധ്യായത്തിന്റെ 4 വാക്യം തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പു നോൽക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പു നോൽക്കുന്നത്. ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ദൈവം പറയുന്നത്, നിങ്ങളുടെ ഉപവാസം ഞാൻ കാര്യമാക്കുന്നതേയില്ല. നിങ്ങൾ ഈ ആചാരങ്ങളിലൂടെ എല്ലാം പോകുന്നതും മതത്തെക്കുറിച്ച് വാദിക്കുന്നതും ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. അവർ ആഗ്രഹിച്ചത് വെറുമൊരു മതപരമായ വിവാദം മാത്രമാകുന്നു. എനിക്ക് ലഭിക്കുന്ന കത്തുകളുടെ കൂട്ടത്തിൽ വളരെ വിമർശനാത്മകമായ കത്തുകൾ ലഭിക്കാറുണ്ട്. ഞാൻ പറഞ്ഞതിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടുള്ള കത്തുകൾ. ചിലത് വായിച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ കുറെ സമയം പിടിക്കും. പലതിനകത്തും ഒരു കഴമ്പും കാണാറില്ല എന്ന കാര്യം ഞാൻ മറക്കുന്നില്ല. ചിലർ തർക്കിക്കുവാൻ മാത്രം കത്തെഴുതുകയാണ്. ആത്മാർത്ഥമായ സംശയങ്ങളെ ഒരിക്കലും ഞങ്ങൾ തള്ളിക്കളയാറില്ല. സുഹൃത്തെ, ഒരുപക്ഷെ ഞാൻ പറയുന്ന പലതിനോടും താങ്കൾക്ക് യോജിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് പോലെ ബൈബിൾ ദൈവവചനമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? ഞാൻ പറയുന്നതും അതുപോലെ അങ്ങ് വിശ്വസിക്കരുത്. ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടത് താങ്കളുടെ കടമയാണ്. യെശയ്യാവ് വെറുതെ വാദപ്രതിവാദം നടത്തുന്ന ജനങ്ങളുടെ പൊയ്മുഖം വെളിച്ചത്താക്കിയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞിട്ട് പ്രവാചകൻ യഥാർത്ഥ ആരാധനയുടെ ശരിയായ ഒരു നിർവചനം നൽകുന്നു. യെശയ്യാപ്രവചനം 58-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം വായിക്കുന്നത്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊരുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻവട ആയിരിക്കും. യഥാർത്ഥത്തിൽ യെശയ്യാവ് ഇവിടെ പറയുന്നത് എന്തെന്നാൽ, സുഹൃത്തെ, താങ്കൾ ദൈവത്തെ ആരാധിക്കുവാൻ വരുമ്പോൾ താങ്കളുടെ ആരാധനയെ പിന്താങ്ങുന്ന ഒരു ജീവിതം കൂടി ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. ആഴ്ചയുടെ 6 ദിവസവും എങ്ങനെയും ജീവിച്ചിട്ട് ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുകയാണെന്ന് പറഞ്ഞാൽ താങ്കൾ താങ്കളെ തന്നെ വിഡ്ഢിയാക്കുകയാണ് അല്ലേ? കള്ളക്കണക്കെഴുതിയും അളവിലും തൂക്കത്തിലും വെട്ടിച്ചും മായം ചേർത്തും അയൽവക്കക്കാരോടെല്ലാം വഴക്കിട്ടും ആരെയെല്ലാം കബളിപ്പിക്കാമോ അവരെയെല്ലാം കബളിപ്പിച്ചും കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അശുദ്ധാത്മാവിലും അസത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ഒരു വലിയ പങ്കിന്റെയും കാര്യത്തിൽ ശരി. താങ്കൾ പറയുന്നതിൻ്റെ ചെയ്യുന്നതിൻ്റെ പിൻപിൽ അതിന് യോജ്യമായ ഒരു ജീവിതമുണ്ടായിരിക്കണം, അല്ല എങ്കിൽ ഒരു പ്രയോജനവുമില്ല. വീണ്ടും പറയട്ടെ, താങ്കൾ വെറുതെ സമയം കളയുകയാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ വടി കൊടുത്ത് തടി വാങ്ങുന്നു എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ്, ശിക്ഷ മാത്രമായിരിക്കും, കൂടുതൽ ശിക്ഷ മാത്രമായിരിക്കും വാങ്ങിക്കെട്ടുന്നത്. ഇവിടെ നാം കണ്ടത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആരാധനയുടെ യഥാർത്ഥ നിർവചനമാകുന്നു. ഹൃദയം ദൈവസന്നിധിയിൽ ശരിയല്ല എങ്കിൽ ആചാരം കൊണ്ട്, ചടങ്ങുകൾ കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അത്രേ ഇത്. ഹൃദയം ദൈവസന്നിധിയിൽ ശരിയാണെന്ന് പറയുവാൻ താങ്കൾക്ക് സാധിക്കുമോ സുഹൃത്തെ? ഇല്ല എങ്കിൽ ഈ പാഴ്വേലകളെല്ലാം അവസാനിപ്പിക്കൂ, ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കൂ, ദൈവവേദലാകൂ. 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു, ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഇത് വായിച്ചിട്ട് ദൈവത്തെ പരീക്ഷിച്ച് രക്ഷപ്പെടാം എന്ന ധാരണയാകുന്നുവോ ഉണ്ടാകുന്നത്? അത് തെറ്റാണ്. പക്ഷേ ഹബക്കൂക്ക് തന്റെ സമയത്ത് കണ്ടുപിടിച്ചതുപോലെ ദൈവം ആ ജനത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ അവരെ ശിക്ഷിക്കുവാൻ പരിപാടി ഇട്ടിരിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്ത്, നമുക്ക് യഥാർത്ഥമായ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ദൈവം ലോകത്തെ എപ്രകാരം ന്യായം വിധിക്കുവാൻ പോകുന്നു എന്ന ദർശനം നാം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം അടങ്ങിയിരിക്കുകയില്ല. ദൈവകരുണയ്ക്ക് വേണ്ടി നാം കൈപ്പോടെ കഴിയും. ഇത് കെട്ടുകഥയല്ല എന്നോർക്കുക. സകല അനീതിയെയും അന്യായത്തെയും ദൈവം ന്യായം വിധിക്കും. അവിടുന്ന് തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ നാം അത് ഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. 16-ാം വാക്യത്തിൽ യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഹാ, എത്ര മനോഹരമായ വാക്യമായിരിക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ മനപ്പാഠവാക്യമായി നമുക്ക് വേണമെങ്കിൽ ഇത് പഠിക്കാൻ സാധിക്കും. വളരെ നന്നായിരിക്കുന്നൊരു വാക്യം. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരു ചെറിയ ശേഷി ഒരുമിച്ച് കൂടിയിരുന്നു. അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് തമ്മിൽ തമ്മിൽ കൂട്ടായ്മയുണ്ടായിരുന്നു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ദൈവവചനത്തിൽ ഉടനീളം നാം കാണുന്ന ഒരു ചിന്തയത്രേ ദൈവം പുസ്തകം സൂക്ഷിക്കുന്നു എന്നുള്ളത്. അവിടെ മുകളിൽ ഒരു നോട്ട്ബുക്ക് സൂക്ഷിച്ചു വെച്ച് ദൈവം അതിൽ എഴുതുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം ഒരിക്കലും ഒന്നും മറക്കുന്നില്ലല്ലോ. അവൻ ഓർക്കുന്നതിന് വേണ്ടി കുറിച്ചു വെക്കുവാൻ ഒരു പുസ്തകത്തിന്റെ ആവശ്യവുമില്ല. അവൻ ഒരു കമ്പ്യൂട്ടറും ആവശ്യമില്ല എന്ന് മറക്കരുത്. എഴുതപ്പെടുന്നതായ ഒരു പുസ്തകത്തിന്റെ കാര്യം വെളിപ്പാട് പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്ന പേരുകൾ മായ്ച്ചു കളയാവുന്നതാണ് എന്നത്രേ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം ഞാനൊന്നെടുക്കാം. 3-ാം അധ്യായത്തിന്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ, വെളിപ്പാട് 3:4-5. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ, പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ലഭിക്കാവുന്നതിലേക്കും ശക്തമായ ഭാഷയിലാകുന്നു ഇവിടെ സംസാരിക്കുന്നത്. തുറന്നു പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിലെ മനസ്സിലാക്കുവാൻ അധികം പ്രയാസമുള്ള ഭാഗങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ ദൈവം നാമൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് പോലെ കുറെ പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ താങ്കൾക്കും എനിക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വേണമല്ലോ പറയുവാൻ. അതുകൊണ്ട് മാത്രം ഇപ്രകാരത്തിൽ ഒരു ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഞാൻ ഇങ്ങനെ പറയുന്നത് പല പ്രസംഗകർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നെനിക്കറിയാം. കാരണം സ്മരണ പുസ്തകത്തിന്റെയും ജീവ പുസ്തകത്തിന്റെയും ഒക്കെ വലിപ്പവും പേജുകളും ഒക്കെ വർണ്ണിക്കുന്ന പ്രസംഗകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സുഹൃത്തെ, ഇവിടെ പറയുന്നത് താങ്കൾ ചിന്തിക്കുന്നത് പോലുള്ള ഒരു പുസ്തകമല്ല. രക്ഷിക്കപ്പെട്ടവരുടെ പേരുകൾ ജീവ പുസ്തകത്തിൽ അവൻ എഴുതി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുവാൻ എനിക്ക് പ്രയാസമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള അംഗീകാരമോ പ്രതിഫലമോ ലഭിക്കുവാൻ പോകുന്നവരുടെ പേരുകൾ അവനൊരു പുസ്തകത്തിൽ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുവാൻ എനിക്ക് എളുപ്പമാണ്. അങ്ങനെ പറയുന്നത് എനിക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു നോട്ട് ബുക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് അസാധ്യമാണെന്നല്ല ഞാൻ പറഞ്ഞത്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്ന വേറൊരു കാര്യം എന്തെന്നാൽ, ദുഷ്ടന്മാരെ വെള്ളസിംഹാസനത്തിന് മുൻപിൽ കൊണ്ടുവന്നപ്പോൾ പുസ്തകങ്ങൾ തുറന്നു എന്നുള്ളതാണ്. ഇവിടെ അനേകം പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെടുന്നവരുടെ പുസ്തകത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ പറഞ്ഞു വന്നതിനെ ഞാൻ ഒരു ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്കൂളിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന പ്രോഗ്രസ് കാർഡ് പോലത്രെ ഞാൻ ഇതിനെ കാണുന്നത്. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പ്രോഗ്രസ് കാർഡ് കിട്ടും, അത് തീർച്ചയാണ്. താങ്കളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ പ്രോഗ്രസ് കാർഡ് തീർച്ചയാണ്. യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി താങ്കൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ താങ്കളുടെ പേര് കുഞ്ഞാട്ടിന്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെടും. പിന്നെ അതൊരിക്കലും മായ്ച്ചു കളയുകയില്ല. ഇപ്പോൾ താങ്കൾക്കൊരു റിപ്പോർട്ട് കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട്. താങ്കളുടെ പേര് കുഞ്ഞാട്ടിന്റെ ജീവപുസ്തകത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും താങ്കൾ ചെയ്യുവാൻ പോകുന്നത് ആ പ്രോഗ്രസ് കാർഡിൽ താങ്കളുടെ യഥാർത്ഥ നില കാണിക്കുവാൻ പോവുകയാണ്. മാർക്ക് ഇടുവാൻ പോകുന്നു. താങ്കളുടെ വേദപുസ്തക പഠനം എങ്ങനെ പോകുന്നു എന്നവൻ രേഖപ്പെടുത്തുവാൻ പോകുന്നു. അതിനെ എത്ര മാർക്ക് നൽകി ആദരിക്കുവാൻ സാധിക്കും എന്നവൻ നോക്കും. അതിനൊരു ഫസ്റ്റ് ക്ലാസ് ആണോ, അതിൽ കൂടുതലാണോ തരേണ്ടത്, അതോ തോൽക്കുന്ന അവസ്ഥയാണോ? അവന് വേണ്ടിയുള്ള താങ്കളുടെ ദൈനംദിന ജീവിതത്തിന് എത്ര മാർക്കിടണം? ഇവയെല്ലാം ദൈവം ശ്രദ്ധിക്കുന്നു, മാർക്കിടുന്നു. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നിന്നും സർദീസിലെ സഭയുടെ പേര് മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതിനെ അവരുടെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അവർ ദൈവസന്നിധിയിൽ ചെയ്തതായ ശുശ്രൂഷയത്രേ അവിടെ കാണുന്നത്. നമ്മൾ പ്രോഗ്രസ് കാർഡ് ലഭിക്കുന്ന പലർക്കും പരാജയപ്പെട്ടു എന്നായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഞാൻ അങ്ങ് ചിന്തിക്കുക. ചുവന്ന മഷി കൊണ്ടുള്ള വര അടിയിൽ കാണുമെന്ന് ചുരുക്കം. കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ വിശുദ്ധ പൗലോസ് പറഞ്ഞത് നമ്മുടെ പ്രവർത്തികളെ തീ കൊണ്ട് ശോധന ചെയ്യുമെന്നത്രേ. ഒരു വ്യക്തിയുടെ പ്രവർത്തനം മുഴുവൻ വൈക്കോലും പഞ്ഞിയും മാത്രമാകുന്നുവെങ്കിൽ അത് മുഴുവൻ കത്തിപ്പോകും. അങ്ങനെ വന്നാൽ അവൻ രക്ഷപ്പെടുമോ? വിശുദ്ധ പൗലോസ് പറയുന്നത് അവൻ രക്ഷപ്പെടും, പക്ഷെ തീയിൽ നിന്നെന്ന പോലെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് തീയിൽ നിന്ന് വലിച്ചെടുത്തതുപോലെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുന്നതിനാൽ സ്വർഗത്തിൽ അനേകർക്കും തീയുടെ മണം കാണുമായിരിക്കുമെന്നത്രേ. ഇല്ലേ, അവർ ഒന്നും ചെയ്തില്ല, അവരുടെ പ്രോഗ്രസ് കാർഡിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടുമില്ല. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഓർക്കുവാനായി ദൈവത്തിനൊരു പുസ്തകം ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടുന്ന് സർവജ്ഞാനിയാകുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. അവരുടെ ശുശ്രൂഷ, അവർക്ക് അവനോടുള്ള സ്നേഹം, രക്ഷ എന്നത് സൗജന്യമാകുന്നു. അതൊരിക്കലും പ്രവർത്തനങ്ങളാൽ അല്ല ലഭിക്കുന്നത്, വിശ്വാസത്താലാകുന്നു. താങ്കൾ വിശ്വാസത്താൽ രക്ഷ സ്വന്തമാക്കിയതിന് ശേഷമുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ കണക്കിലെടുക്കൂ. അവ വളരെ പ്രധാനപ്പെട്ടവയാകുന്നു. ഈ സ്മരണ പുസ്തകം വളരെ മനോഹരവും ആശ്ചര്യജനകവുമായ ഒന്നത്രേ. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് വേറെയും പറഞ്ഞിട്ടുണ്ട്. 56-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എന്നത്രേ. താങ്കളുടെ ആയുസിന്റെ മുഴുവൻ സമയവും എവിടെയായിരുന്നു ദൈവത്തിന് വ്യക്തമായിട്ടറിയാം. ഒരുപക്ഷെ താങ്കളുടെ അയൽക്കാർക്ക്, സഹവിശ്വാസികൾക്ക്, കുടുംബക്കാർക്ക്, പള്ളിയിലെ അച്ഛന് താങ്കൾ എവിടെയായിരുന്നു എന്നറിയില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിനറിയാം. അന്ധകാരം പോലും അവന് പ്രകാശമാകുന്നു. താങ്കൾ എവിടെയായിരുന്നു എന്നും എന്ത് ചെയ്യുകയായിരുന്നു എന്നും ദൈവത്തിനറിയാം. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. അത് വളരെ മനോഹരമായ ഒരു കാര്യമാകുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. തെറ്റായ വഴികളിൽ പോകുന്ന മകനെക്കുറിച്ച് കരയുന്ന മാതാവേ, പിതാവേ, നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ പകരുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ദുർനടപ്പുകാരനായ ഭർത്താവിനെ കുറിച്ച് കണ്ണുനീരൊഴുക്കുന്ന പ്രിയ സഹോദരി, ദൈവം നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ പകർന്നു വെക്കുന്നു. താങ്കൾ അതേക്കുറിച്ച് ചിന്തിക്കുവാൻ എപ്പോഴെങ്കിലും സമയമെടുത്തിട്ടുണ്ടോ? അവിടുന്ന് അവയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു എന്നത് എത്രയോ പ്രോത്സാഹജനകമായ കാര്യമാകുന്നു. ദൈവത്തെ ആത്മാർത്ഥമായി സേവിച്ച വ്യക്തി താൻ സ്നേഹിച്ച സഹോദരങ്ങളിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നപ്പോൾ കരഞ്ഞത് കണ്ട് ദൈവം പറയുന്നു, ആ കണ്ണുനീർ ഞാൻ ഒരു തുരുത്തിയിൽ പകർന്നിരിക്കുന്നു. ഒടുവിലായി സങ്കീർത്തനക്കാരൻ പറയുന്നത്, അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്നത്രേ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട് സുഹൃത്തെ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അതൊരു ചലച്ചിത്രം പോലെ ആയിരിക്കും എന്നത്രേ. താങ്കളുടെ ജനനം മുതൽ മരണം വരെയുള്ള സകലവും അതിൽ കാണും. താങ്കളുടെ ശവസംസ്കാര സമയത്ത് അച്ഛനും ഉപദേശിമാരും പ്രസംഗിച്ച പോലുള്ള പ്രസംഗമായിരിക്കില്ല അത്. അന്നേരം ഇല്ലാത്തതെല്ലാം അല്ലേ പറയുന്നത്? ഈ അപ്പച്ചൻ എത്ര നല്ല ഭക്തനായിരുന്നെന്നോ, അറുത്ത കൈക്ക് ഉപ്പിടാത്ത അമ്മച്ചിയാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വലിയ ഔദാര്യമതിയായി വാഴ്ത്തപ്പെടും. പക്ഷേ ദൈവം നാം ഓരോരുത്തരും ആയിരുന്ന യഥാർത്ഥ അവസ്ഥ മാത്രമേ കാണിക്കുവാൻ പോകുന്നത്. സുഹൃത്തെ, താങ്കളുടെ കാര്യം എനിക്കറിയില്ല. എന്റെ ജീവിതത്തെ അങ്ങനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം തീർച്ചയാണ്, ഒരു ദിവസം ഞാനത് കണ്ടേ മതിയാകും. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. എത്ര മനോഹരമായ വിധത്തിലാകുന്നു ഇവിടെ ഇത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ദൈവം തന്റെ വിലയേറിയ ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ പോകുന്നു. സഭ അവിടെ ഉണ്ടായിരിക്കും. വിലയേറിയ മുത്ത് സഭയായിരിക്കും. തന്റെ രക്തം നൽകി വാങ്ങിയ സഭ. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കുമെന്ന്. ആ സമയത്തുണ്ടായിരിക്കുന്ന വിശ്വാസികളുടെ ശേഷിപ്പിനെ അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എത്ര അനുഗ്രഹീതമായ ഒരു പ്രസ്താവനയാണ് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാൽ നിരാശപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ, താങ്കളെ ദൈവം വിലയേറിയൊരു നിക്ഷേപമാക്കുവാൻ പോകുന്നു. ദൈവം താങ്കളെ ആദരിക്കുവാൻ പോകുന്നു. എന്തിനു നിരാശപ്പെടണം സുഹൃത്തെ? ലോകത്തിലെല്ലാവരും താങ്കളെ അപമാനിച്ചാലും ദൈവ പൈതലെ നിരാശപ്പെടേണ്ടതില്ല. താങ്കളെ ആദരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഈ ലോകത്തിൽ ഒരു വിലയും ഇല്ലാത്ത ഒരു വ്യക്തിയായി തോന്നിയാലും ധൈര്യപ്പെടൂ. താങ്കളെ ദൈവത്തിന്റെ വിലയേറിയ നിക്ഷേപമായി തീർക്കുന്ന ഒരു ദിവസം വരുന്നു. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ താങ്കൾ ഒരിക്കലും ദൈവഹിതത്തിൽ നിന്നും വഴുതി പോകരുതേ. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിൽ മടുത്തു പോകാതെ മുന്നേറുക. നമ്മെ ആദരിക്കുന്ന, നമ്മുടെ ആത്മാർത്ഥത ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അത്രേ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി, ആത്മാവിൽ എരിവുള്ളവരായി നമുക്ക് ദൈവത്തെ സേവിക്കാം. 18-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. 18-ാം വാക്യം, അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാക്കി ജീവിച്ചിരുന്നത് പോലുള്ള ഒരു കാലത്തിൽ അത്രേ നാം ജീവിക്കുന്നത്. അന്ത്യകാലത്തിലും അതുപോലെ ആയിരിക്കും. നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇന്ന് ശരിക്കും അറിയില്ല. പക്ഷേ ദൈവം നിയമിച്ചിരിക്കുന്ന ആ ദിവസത്തിൽ, അതെ, അവൻ വീണ്ടും വരുമ്പോൾ, ന്യായവിധിയുടെ ആ ദിവസത്തിൽ ആരാണ് യഥാർത്ഥ ഭക്തനെന്നും ആരാണ് കപടഭക്തനെന്നും നമുക്ക് വ്യക്തമാകും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അല്പസമയം ഒന്ന് ചിന്തിക്കില്ലേ? നാം എല്ലാവരും ദൈവ ന്യായാസനത്തിന്റെ മുൻപിൽ നിന്നേ മതിയാകൂ. അന്ന് താങ്കൾ ദൈവം ആദരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ അതോ തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ? താങ്കളെ നോക്കിയിട്ട് എന്റെ നിക്ഷേപം എന്ന് ദൈവത്തിന് പറയുവാൻ കഴിയുമോ? ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരെ, അതെ, അങ്ങനെയുള്ള ഓരോ വ്യക്തിയും ദൈവത്തിന്റെ നിക്ഷേപമാകുന്നു. ദൈവവൈതലിന്റെ ദൈനംദിന ജീവിതത്തിലെ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ഓരോരുത്തരെയും ആദരിക്കുവാൻ പോകുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം.